അച്ഛൻ ജീവനെ വേടിഞ്ഞു, നിനക്കായൻ ജീവനെ മര കുരിശിൽ വേടിഞ്ഞൻ മകനെ, ദിനവും ഇതിനെ മറന്നു ഭൂവിനി വസിപ്പതെന്തു കൺമണിയേ, ദിനവും ഇതിനെ മറന്നു ഭൂവിനി വസിപ്പതെന്തു കൺമണിയേ, നിനക്കായൻ ജീവനെ മറക്കുരിശി വേടിഞ്ഞൻ മകനെ.
ം വായിക്കാം. ഒന്ന് ദിനവൃത്താന്തം 28-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ഫസ്റ്റ് ക്രോണിക്കൽസ് 28:9. നമുക്ക് ഈ സാഹചര്യം അറിയാവുന്നതായിരിക്കുന്നു അല്ലേ? എന്തിന്റെ കോണ്ടക്സ്റ്റ്? ദേവാലയം പണിയാനായിട്ട് ശലോമോനെ ദാവീദ് ധൈര്യപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത് അല്ലേ? ദാവീദിനെ ദൈവം തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ രാജാവായിട്ട് ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു. ദാവീദിനെ തെരഞ്ഞെടുക്കുമ്പോൾ ദാവീദിന്റെ ബാക്കിയുള്ള സഹോദരന്മാരിൽ നിന്ന് ദാവീദിനെ തെരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ദൈവം പറയുന്നത്? എന്ത് നോക്കാനായിട്ടാണ് പറയുന്നത്? പ്രവാചകന്റെ അടുത്ത് ശമൂവേലിന്റെ അടുത്ത് പറയുന്നത് എന്താണ്? ശമൂവേൽ ആദ്യം ദാവീദിന്റെ ജ്യേഷ്ഠനെ കണ്ടപ്പോ അവനാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറഞ്ഞു. അന്നേരം ദൈവം എന്താണ് പറയുന്നത്? ശമൂവേലിന്റെ അടുത്ത് പറയുന്നത് എന്താണ് പറയുന്നത്? യഹോവ പുറമേ ഉള്ള നോക്കുന്നില്ല, യഹോവയോട് നോക്കുന്ന പറഞ്ഞു. യഹോവ ഹൃദയങ്ങളെ നോക്കുന്നു. അങ്ങനെ ഹൃദയത്തെ നോക്കിയിട്ടാണ് ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തത് അല്ലെ? ദാവീദിനെ പറയുന്ന പേരെന്താണ്? ശരിക്കും ഏറ്റവും കൂടുതൽ ദാവീദിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് ദാവീദിനെ അറിയപ്പെടുന്നത്. ദാവീദിന്റെ ഭരണകാലത്ത് ഇസ്രായേൽ മുഴുവൻ യഥാർത്ഥത്തിൽ ദാവീദിന്റെ ഭരണകാലത്ത് ദൈവത്തിന്റെ അല്ല അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ശലോമോന്റെ ഭരണത്തിലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ഫ്ലറിഷായത്. ശലോമോൻ രാജാവായി കഴിഞ്ഞപ്പോൾ ശലോമോന്റെ അടുത്ത് ദാവീദ് ഒരു ഉപദേശം കൊടുക്കുകയാണ്. ആ ഉപദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീയോ എന്റെ മകനായ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടി സേവിക്കുകയും ചെയ്തു. ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് പല വേർഷൻസിലും. പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടി സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അടുത്തായിട്ടൊരു വാർണിംഗ് കൊടുക്കുകയാണ്, നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. നേരം ഈ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹാർട്ട് ദൈവം നോക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെർഫെക്റ്റ് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് മനുഷ്യരാരുമില്ല അല്ലെ? എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടവരാണ്. പക്ഷെ ദൈവം നോക്കുന്ന ഒരു പൂർണ്ണ ഹൃദയത്തെ നോക്കുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അതിന്റെ 29-ാമത്തെ അധ്യായത്തിൽ ദാവീദിന്റെ പ്രാർത്ഥനയാണ് ശലോമോനെ പറ്റിയുള്ളത്. അതിന്റെ 18-ും 19-ും വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, അവനൊരു ഏകാഗ്ര ഹൃദയം നൽകണമേ, ഇതൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെ ഹൃദയം നൽകണമെന്ന് ശലോമോനെ പറ്റി ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അതിന്റെ മേൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ദൈവം പറയാണ് ഈ വിചാരങ്ങളും ഭാവങ്ങളും എന്നേക്കാത്ത അവരുടെ ഹൃദയത്തെ നിന്നിലേക്ക് തിരിക്കണമേ, എന്റെ മകനായ ശലോമോൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതിന് അവന്റെ ഏകാഗ്ര ഹൃദയം നൽകണമേ എന്ന് പറഞ്ഞു. എന്തായിരുന്നു ശലോമോന്റെ ജീവിതത്തിൽ പക്ഷെ അവസാനം നടന്നത്? മൂന്ന് രാജാക്കന്മാർ അതിന്റെ 11-ാമത്തെയും 4-ാമത്തെയും വാക്യങ്ങൾ ശലോമോന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ അവസാനം എഴുതുകയാണ്. ഒന്ന് രാജാക്കന്മാർ 11 അധ്യായത്തിന്റെ 3-ാമത്തെയും 4-ാമത്തെയും വാക്യം. അവിടെ പറയാണ് ശലോമോന്റെ, ശലോമിനെ പറ്റിയുള്ള ദാവീദിന്റെ പ്രാർത്ഥന ഇതായിരുന്നു ദൈവത്തോടുള്ളത്. ശലോമോനെ പറ്റി ശലോമോന്റെ അടുത്ത് പറഞ്ഞത് ഇതായിരുന്നു, എന്തായിരുന്നു? പൂർണ്ണ ഹൃദയത്തോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടി ദൈവത്തെ സേവിക്കണം എന്ന് പറഞ്ഞു. ശലോമോന്റെ എൻഡ് ദൈവാത്മാവ് ഇവിടെ എഴുതുകയാണ്, അവന്റെ അവന്റെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിന് വരെ അങ്ങോട്ട് തിരിഞ്ഞു. അന്യദേവന്മാരിലേക്ക് അവന്റെ ഭാര്യമാരെ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയിൽ ഏകാഗ്രമായിരുന്നില്ല എന്ന് പറയുന്നു. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ശലോമോൻ ഈ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ദൈവം ന്യായം വിധിച്ചു. എങ്ങനെയാണ് ന്യായം വിധിച്ചത്? എന്താ ചെയ്തത് ദൈവം? എന്തായിരുന്നു ശലോമോന്റെ ഈ കാര്യത്തിനുള്ള ദൈവിക ജഡ്ജ്മെന്റ്? വായിച്ചിട്ടില്ല, എന്താണ് അറിയത്തില്ല. ശലോമോന്റെ ദൈവം പറയുന്നുണ്ട്, വായിച്ചിട്ടില്ല, ആരും വായിച്ചിട്ടില്ല. പറയുന്നത് ശലോമോൻ ഈ കാര്യം ചെയ്തുകൊണ്ട് ദാവീദിന്റെ ഓർത്തുകൊണ്ട് ശലോമോന്റെ കാലത്ത് ദൈവം അതിനുള്ള ജഡ്ജ്മെന്റ് കൊടുത്തില്ല, ശലോമോന്റെ മകന്റെ കാലത്ത് അതിനുള്ള ജഡ്ജ്മെന്റ് കൊടുത്തു. എന്തായിരുന്നു? രാജ്യം ഡിവൈഡ് ചെയ്തു. ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ബൈബിൾ ചരിത്രമാണ്. ഞാൻ ചരിത്രം പഠിപ്പിക്കാൻ ഞാൻ വിചാരിക്കുന്നത്, ഇത്രയും ആളുകൾ നമ്മൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ദാവീദിന്റെ മകനായിട്ടുള്ള ശലോമോന്റെ മകന്റെ കാലത്ത് എന്ത് സംഭവിച്ചു? രാജ്യം ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഐക്യമായിട്ടിരുന്ന ഇസ്രായേൽ രണ്ടായി മാറി. ശലോമോന്റെ മകന്റെ പേരെന്താണ്? എന്താണ്? റഹബെയാം. റഹബെയാമും ജെറോബെയാമും രണ്ട് രാജാക്കന്മാരുണ്ടായി. അന്നേരം യഹൂദയും ഇസ്രായേലും രണ്ടായി ഡിവൈഡ് ആയപ്പെട്ടു. യഹൂദ ശലോമോന്റെ മകന്റെ സ്ഥാനത്ത് തന്നെ കീഴിൽ തന്നെ നിന്നു. ഇസ്രായേൽ ജെറോബെയാമിന്റെ ഇതിലേക്ക് മാറിപ്പോയി. എന്നിട്ട് പിന്നീട് നമ്മൾ അവരുടെ ചരിത്രമാണ് ദിനവൃത്താന്ത പുസ്തകങ്ങളിലൊക്കെ മുമ്പോട്ട് എഴുതുന്നത്. ഇതിൽ ഓരോ രാജാക്കന്മാരും ഇസ്രായേൽ രാജാക്കന്മാർ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തോട് എതിർത്ത് നിന്നു, ദൈവത്തോട് റിബൽ ചെയ്യുന്ന ഹൃദയമുള്ളവരായിരുന്നു. യഹൂദയിലെ രാജാക്കന്മാർ ചിലരൊക്കെ ദൈവത്തോട് ഏകാഗ്ര ഹൃദയമുള്ളവരായിരുന്നു. അവരെപ്പറ്റി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ വായിക്കും, റഹബെയാമിന് ഒരു മകനുണ്ടായിരുന്നു, അവന്റെ പേരാണ് അബിയാവ്, അബീജ എന്ന് പറയുന്നത്. അബീജയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു, ആ മകന്റെ പേര് അറിയാമോ? ശലോമോന്റെ പേരും മകന്റെ പേരും തന്നെ നമുക്കറിയത്തില്ല. എന്നിട്ട് അബീജയുടെ മകന്റെ പേരാണ് ആസ അല്ലേ? രണ്ട് ദിനവൃത്താന്തം അതിന്റെ 14-ാമത്തെ അധ്യായം, 14-ാമത്തെ അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. രണ്ട് ദിനവൃത്താന്തം 14-ാമത്തെ അങ്ങനെ ആസ യഹൂദയിൽ രാജാവായിട്ട് വാഴുന്നു. ആസായുടെ ചരിത്രമാണ് മുമ്പോട്ട് വായിക്കുന്നത്. ആസായെ പറ്റി, ആസായുടെ ലൈഫ് എങ്ങനെയായിരുന്നു തുടങ്ങിയത്, എങ്ങനെയായിരുന്നു ആസ ജീവിതം തുടങ്ങിയത് എന്നുള്ള അടുത്താക്ക് എഴുതിയിരിക്കേണ്ട അതിന്റെ 2-ും 3-ും 4-ും വാക്യങ്ങൾ. യഹൂദയോട് ആസ ഈ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യാണ്. ആസയുടെ തുടക്കം വളരെ നല്ലതായിരുന്നു. യഹോവയെ അന്വേഷിക്കാനായിട്ട് ഇവര് തീരുമാനിച്ചു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ അതിന്റെ റിസൾട്ട് പറയാണ്. 7-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം പറയാണ്, നാം ദൈവമായ യഹോവയെ അന്വേഷിച്ചതുകൊണ്ട് ദേശം നമുക്ക് സ്വാധീനമായിരിക്കുന്നുവല്ലോ. നാം അവനെ അന്വേഷിക്കുകയും അവൻ നമുക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വെടിപ്പായി പണിതീർത്തു. അങ്ങനെ രാജ്യമെല്ലാം പണിതീർത്തു. അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച ജനത്തെ ദൈവം അനുഗ്രഹിച്ചു. ഇവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ആസായുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമാണ്. ആസ ശരിക്കും ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഏകാഗ്രഹൃദയത്തോടുകൂടി അപ്പനായിട്ടുള്ള ദാവീദിന്റെ അതേ ഹൃദയത്തോടുകൂടി തുടങ്ങിയ മനുഷ്യനാണ്. അങ്ങനെ ആസായുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരികയാണ്. ആ പ്രശ്നമാണ് നമ്മൾ 9-ാമത്തെയും 10-ാമത്തെയും 11-ാമത്തെയും വാക്യം വായിക്കുമ്പോൾ കാണുന്നത്.
നാമത്തിൽ
വളരെ പ്രശസ്തമായിട്ടുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലെ. ആസാ ഒരു പ്രോബ്ലം വന്നപ്പോൾ ആസായുടെ ഹൃദയം എങ്ങോട്ട് തിരിഞ്ഞു? ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുകയാണ്. അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വായിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആസ പറയുന്ന കാര്യമാണ്, യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങളെ സഹായിക്കണമേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, നിന്റെ നാമത്തിൽ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലരാകരുത്. യുവർ നെയിം ഇൻ യുവർ നെയിം എന്ന് കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ കാണുന്നത്. ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുന്ന ഒരു പ്രോബ്ലം വരുമ്പോൾ ശരിക്കും ദൈവത്തെ അന്വേഷിച്ച് നടന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരും അല്ലെ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ആസായുടെ പ്രാർത്ഥന കാണിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ ഒരു ദൈവിക മനുഷ്യൻ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കാണിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്തത്? അദ്ദേഹം കംപ്ലീറ്റ് ആ പ്രോബ്ലം ദൈവത്തിന്റെ കാൽക്കൽ കൊണ്ടുവച്ചു അല്ലെ. ആ പ്രോബ്ലം ദൈവത്തിന്റെ കാൽക്കൽ വെച്ചിട്ട് ദൈവത്തിന്റെ അടുത്ത് ഇത് ഹാൻഡിൽ ചെയ്തോളാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ദൈവത്തെ കാണിച്ചിരിക്കുകയാണ്. ദൈവം പറയുന്നത്, ദൈവമേ നീ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ശക്തനാണ്, ഞങ്ങൾക്ക് ഇതിന് ശക്തിയില്ല, ഞങ്ങൾക്ക് ആശ്രയിക്കാനായിട്ട് നീ അല്ലാതെ ഞങ്ങൾ ബലഹീനരാണ്. അതാണ് ആസ പറയുന്നത്, യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ. അവിടെ പറയാണ് സ്ട്രോങ് ആൻഡ് ദ വീക്ക് എന്ന് പറയാണ്, അങ്ങനെയുള്ള രണ്ടു പേർ തമ്മിൽ. ഇംഗ്ലീഷിൽ കാണിക്കുന്ന പവർഫുൾ ആൻഡ് ദോസ് ഹൂ ഹാവ് നോ സ്ട്രെങ്ത്. ആസ സ്വയം അഡ്മിറ്റ് ചെയ്യാണ്, ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള സ്ട്രെങ്തും ഇല്ല, ഞങ്ങൾക്ക് ശക്തിയില്ല. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായിട്ടുള്ള യഹോവയിലേക്ക് ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യഹോവയുടെ ദൈവത്തിന്റെ മുമ്പിൽ ഈ പ്രശ്നം കൊണ്ടിടുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ കൊടുത്ത ആ പ്രശ്നത്തെ ദൈവം ഹാൻഡിൽ ചെയ്തു. അടുത്ത വാക്യത്തിൽ ദൈവം എന്താണ് ചെയ്യുന്നവരാണ്, അപ്പോൾ യഹോവ ആസയുടെയും യഹൂദയുടെയും മുമ്പിൽ കൂശലെ തോൽപ്പിക്കുമാറാക്കി. അങ്ങനെ ദൈവം ഈ പ്രോബ്ലം സെറ്റിൽ ചെയ്തു. അത് കഴിയുമ്പോൾ ശലോമോന്റെ അടുത്ത് ദാവീദ് പറഞ്ഞ ഒരു വാണിംഗ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു വാണിംഗ്? ആ വാണിംഗ് പുറകോട്ട് പോയി വായിക്കണമെന്നില്ല, അത് തന്നെ മുമ്പോട്ട് വരുമ്പോൾ 15-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഒരു പ്രവാചകൻ ആസായ എഴുതേറ്റ് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. വായിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആസായടുത്തൊരു വാണിംഗ് കൊടുക്കുകയാണ്. ആസായുടെ കാര്യത്തിൽ ദൈവം ഈ കാര്യം സെറ്റിൽ ചെയ്തപ്പോൾ ഒരു വിജയത്തിന്റെ മുമ്പിൽ ആസായടുത്ത് ഓബേദിന്റെ മകനായ അസര്യാവ് വന്നിട്ട് പറയുകയാണ്. എന്താണ് ആസായടുത്ത് പറയാണ്? എന്റെ വാക്ക് ആസായും എല്ലാ യഹൂദരും ബെന്യാമിനുമായുള്ളവരെ, എന്റെ വാക്കുകൾ പിൻ, നിങ്ങൾ യഹോവയോട് കൂടിയിരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടിയിരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. 1 Kings 28 അധ്യായത്തിൽ എന്താണ് പറഞ്ഞത്? അവിടെ പറയാണ് 28:19 പറയാണ്, യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളെ നിരൂപണം അറിഞ്ഞിരിക്കുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ എന്ന് ഈ ഒരു കാര്യം ഒരു വാണിംഗ് കൊടുക്കുകയാണ്. എന്തോ എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ഇതാണ്, നിന്റെ ഒരു പ്രശ്നത്തിന് മുമ്പിൽ ദൈവത്തെ നീ ആശ്രയിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം അപ്പൊ തന്നെ ഇറങ്ങി നിന്നെ സഹായിച്ചു അല്ലെ. ആ ഒരു ഇൻസിഡന്റ് നീ എടുത്തു വെച്ചുകൊണ്ട് ഇത് എന്നേക്കുമുള്ള വൺസ് ആൻഡ് ഫോർ ഇൻസിഡന്റ് ആയിട്ട് കണക്കാക്കരുത്. എപ്പോഴാണോ നീ ദൈവത്തിൽ നിന്ന് വിട്ടുമാറുന്നത് അപ്പോൾ ദൈവം മാറുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് നമ്മൾ പറയുമ്പോഴേക്ക് ഇത് പഴയ നിയമത്തിലെ ഉപദേശമാണ്, പുതിയ നിയമത്തിൽ എങ്ങനെയാണോ നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. നമുക്കൊരു വാക്യം വായിക്കാം, തിമൊഥെയൊസിന്റെ 1 Timothy 2 രണ്ടാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, 11-12 വാക്യം. ഇവിടെ പറയാണ് നാം തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മെ തള്ളിപ്പറയും. അടുത്ത വാക്യം പറയാണ് നാം അവിശ്വസായതിനാൽ അവൻ വിശ്വസനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയില്ലോ, ഈ വചനം വിശ്വാസയോഗ്യമാകും. അന്നേരം ദൈവത്തിന്റെ പലരും ചിന്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ചില സ്വഭാവ മാറ്റങ്ങളൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴേക്കും വന്നു എന്ന് ചിന്തിക്കാം. അങ്ങനൊന്നുമില്ല, ദൈവത്തിന് ഒരിക്കലും സ്വഭാവ മാറ്റം വന്നിട്ടില്ല, ദൈവത്തിന്റെ പ്രിൻസിപ്പലിന് മാറ്റം വന്നിട്ടില്ല. ശരിക്കും ഞാൻ പറയട്ടെ, ഈ പഴയ നിയമം പുതിയ നിയമം എന്ന് പറഞ്ഞ് ദൈവം തിരിച്ചിട്ട് പോലുമില്ല അല്ലെ. ബൈബിൾ ഇതിനെ പഴയ നിയമം പുതിയ നിയമം എന്ന് പറഞ്ഞില്ല. യേശു ക്രിസ്തു ഇതിനെ പറഞ്ഞത് സ്ക്രിപ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, തിരുവെഴുത്തുകൾ എന്നാണ്. തിരുവെഴുത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ ഒരുപോലാണ്. ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അതേ കാര്യം തന്നെയാണ് പിന്നീടും പറഞ്ഞിരിക്കുന്നത്. ആസാരദൈവം പറയാനേക്കാണ് നിന്റെ ഒരു സംഭവത്തിൽ നിന്നെ ദൈവം സഹായിച്ചു, നീ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം നിന്റെ കാര്യത്തിൽ ഇടപെട്ടു, സഹായിച്ചു എന്ന് വെച്ചതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ എപ്പോൾ ദൈവത്തിൽ നീ മാറുന്നു അപ്പോൾ ദൈവവും നിന്നെ വിട്ടു മാറുമെന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. താഴോട്ട് വായിച്ചു നോക്കി, താഴോട്ട് അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യം, അതിന്റെ മൂന്നാമത്തെ 3:4 വാക്യങ്ങൾ, അവിടെ പറയാണ് and they sought him and he let them find him. എവിടെയാണ് അവർ അവനെ അന്വേഷിച്ചു, അവരവനെ കണ്ടത്. മുമ്പോട്ട് പോകുമ്പോൾ ആസയുടെ കാര്യം തന്നെയാണ് മുമ്പോട്ട് പറയുന്നത്. ആസ അതിന്റെ 10:11 വാക്യം, ഇവിടെ പറയാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ അന്വേഷിക്കാം എന്ന് ഇവർ സത്യം ചെയ്യുകയാണ്. അങ്ങനെ ഈ ആസ ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച ഒരു മനുഷ്യൻ. എന്നിട്ട് താഴെ മുമ്പോട്ട് പോകുമ്പോൾ ആസയുടെ ജീവിതത്തിന്റെ ബാക്കി കാര്യങ്ങൾ ആയിരിക്കും 16:2 വാക്യങ്ങൾ. ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കണം ആസയുടെ വായിച്ചയുടെ 36 അതിന്റെ മേലത്തെ വാക്യത്തിൽ, അതിന്റെ 15 വാക്യത്തിൽ അവർ സത്യം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് എഴുതുന്നുണ്ട്. അതിന്റെ 15 വാക്യം, എല്ലാ യഹൂദരും സത്യം ചെയ്ത് സന്തോഷിച്ചു, അവർ പൂർണ്ണ ഹൃദയത്തോടുകൂടി സത്യം ചെയ്തു, പൂർണ്ണ താല്പര്യത്തോടും കൂടി അവനെ അന്വേഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്കു ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. അവർ പൂർണ്ണ ഹൃദയത്തോടുകൂടി അവനെ അന്വേഷിച്ചു, അവർ അവനെ കണ്ടെത്തി, അപ്പോൾ ദൈവം എന്ത് ചെയ്തു? യഹോവ അവർക്ക് വിശ്രമം ചൊല്ലുകയും ചെയ്തു. അങ്ങനെ നടന്നപ്പോഴാണ് അടുത്ത സംഭവം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേലും യഹൂദയും രണ്ട് രാജ്യങ്ങളായി തീർന്നു. ഇസ്രായേൽ രാജാവ് വന്നിട്ട് എന്ത് ചെയ്തു? ഇസ്രായേൽ രാജാവായ ബയെശ വന്നിട്ട് ആസയെ ആക്രമിക്കുകയാണ്. അന്നേരം ആസ ഒരു കാര്യം ചെയ്യണം, അടുത്ത വാക്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആസ വേറൊരു രാജാവിനെ പോയി പിടിക്കുകയാണ്. അത് ഏത് രാജാവാണ്? അവിടെ ആരാം രാജാവായിട്ടുള്ള ബെൻഹദദിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു കോംപ്രമൈസ് ചെയ്യാണ്. ആ വ്യക്തിയെ ചെന്നിട്ട് കണ്ടിട്ട് പറയാണ്, അപ്പൊ ബെൻഹദദും ഇസ്രായേൽ രാജാവുമായിട്ട് ഫ്രണ്ട്സാണ് അല്ലെ. അന്നേരം ആസ ചെന്നിട്ട് ബെൻഹദദിന്റെ അടുത്ത് പറയാണ്, ഇസ്രായേൽ രാജാവുമായിട്ടുള്ള ബന്ധം നീ വിട്ടുകളയണം എന്ന് പറഞ്ഞിട്ട് ദേവാലയത്തിൽ നിന്ന് പൊന്നും വെള്ളിയും കൊണ്ട് ബെൻഹദദിന് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് കൈക്കൂലി കൊടുത്ത് ബെൻഹദദിനെ വശത്താക്കിയിട്ട് ഈ ഒരു പൊളിറ്റിക്കൽ നല്ല വളരെ നല്ലൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് അവിടെ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഹദദും ഇസ്രായേൽ രാജാവുമായിട്ട് വളരെ ഫ്രണ്ട്സാണ്. അപ്പോൾ തന്നെ ഈ ഇസ്രായേൽ രാജാവ് ആസയെ ആക്രമിക്കാനായിട്ട് വന്നപ്പോൾ ആസ നേരെ ബെൻഹദദിന്റെ അടുത്ത് ചെന്നിട്ട് കുറെ പണം അവിടെ കൊടുത്തിട്ട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? താഴോട്ട് വായിക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ വളരെ കൃത്യമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഈ മൂവ്മെന്റ് ക്ലിക്ക് ചെയ്തു, വിജയിച്ചു. എന്ത് സംഭവിച്ചു? ബെൻഹദദ് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് 4-5 വാക്യം, അപ്പോൾ ബെൻഹദദ് എന്ത് ചെയ്തു? ബെൻഹദദ് നേരെ പോയിട്ട് ഇസ്രായേൽ രാജാവിനെ ആക്രമിച്ചു. അപ്പോൾ ഇസ്രായേൽ രാജാവ് ആസയെ ആക്രമിക്കുന്നത് നിർത്തി. അപ്പോൾ ആസ എന്ത് ചെയ്തു? ആസ നേരെ അടുത്ത വാക്യത്തിൽ പറയാണ് 6 വാക്യം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവ്മെന്റ് വളരെ സക്സസ് ആയി. ആസയുടെ ഈ ടെക്നിക്കും ഈ കാര്യവും സക്സസ് ആയി. എന്ത് സംഭവിച്ചു? ആസാരാജ യഹൂദ രാജാവിനെയൊക്കെ കൂട്ടിപ്പോയി ബേശ പണിത രാമയുടെ കല്ലും മരവും എടുത്തുകൊണ്ട് പോയി അവൻ അതുകൊണ്ട് ഗേവയും മിസ്പയും പണിത് ഉറപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവ്മെന്റ് വളരെ സക്സസ് ആയി. ഞാൻ പറയട്ടെ, നമ്മളുടെ ജഡത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ സക്സസ് ആവത്തില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ടോ? ഇല്ല. പലയിടത്തും ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മൾ മനുഷ്യരിൽ ആശ്രയിച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് വളരെ സക്സസ് ആവും, വളരെ നമ്മൾ ഫ്ലറിഷ് ആവും, നമ്മൾ ചിലപ്പോൾ അതുകൊണ്ട് വളരെ പ്രയോജനം ഉണ്ടാവും. പക്ഷെ ഞാൻ പറയട്ടെ, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആവാനാണ് സാധ്യത. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാതെ ചെയ്യുന്ന കാര്യം സക്സസ് ആവുകയാണെങ്കിൽ അത് തരുന്ന ഇൻഡിക്കേഷൻ ദൈവം നമ്മളെ കൈവിട്ട് തുടങ്ങി എന്നുള്ളതിന്റെ സൂചനയാണ്. അല്ലെങ്കിൽ അത് സക്സസ് ആവാൻ സാധ്യതയില്ല. ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം നടന്നു. ഈ ബെൻഹദദിനെ പോയി ആശ്രയിച്ചു, ദൈവത്തിൽ ആശ്രയിക്കാമായിരുന്നു, അതിനു പകരം ബെൻഹദദിനെ ആശ്രയിച്ചു. ആ കാര്യം വളരെ സക്സസ് ആയിട്ട് നടക്കുകയും ചെയ്തു. പക്ഷേ ദൈവം അടുത്ത ആളെ അങ്ങോട്ട് അയക്കുകയാണ് ആശ്രയത്തേക്ക്. ഏഴാമത്തെ എട്ടാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആരാം രാജാവ് ആരെയാണ് ആസ ആശ്രയിച്ചത്? ആരാം രാജാവിനെ. അന്നേരം ദൈവം പറയാണ് ആസ ഈ ഇസ്രായേൽ രാജാവിനെ മാത്രമല്ല ഈ ആരാം രാജാവിനെയും കൂടി ഞാൻ നിന്നെ കൈ തന്നിരുന്നവനായിരുന്നു. എന്നിട്ട് പറയാണ് എന്താണ് സംഭവിച്ചത്? അവിടെ പറയാണ് നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ ആരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു റിലൈഡ് ഓൺ ദ കിങ്. അത് മാത്രമല്ല യു ഡിഡ് നോട്ട് റിലൈഡ് ഓൺ യുവർ ലോർഡ് ഗോഡ്. പറയാണ് ഇങ്ങനത്തെ കാര്യം ചെയ്തപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ കാര്യത്തിലെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ പറയാണ് ദൈവത്തിൽ നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആസ ആദ്യം ചെയ്തതുപോലെ നമ്മുടെ പ്രോബ്ലം ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവയ്ക്കാം. ദൈവത്തിന്റെ പാദപീഠത്തിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾക്ക് പറയാം, കർത്താവേ ഇതിനെനിക്ക് ഒരു സൊല്യൂഷൻ വേണം, നിനക്ക് മാത്രമേ ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയൂന്നുള്ളതാണ് പറയാം. ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമ്മുടെ പ്രോബ്ലം, നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ വെക്കുന്ന പ്രോബ്ലം ഇമ്മീഡിയറ്റ്ലി അപ്പോൾ തന്നെ അത് നമ്മുടെ പ്രോബ്ലം അല്ല, പിന്നീട് അത് ദൈവത്തിന്റെ പ്രോബ്ലമാണ്. ദൈവമാണ് പിന്നെ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ സകല കാര്യങ്ങളും സ്തോത്രത്തോടുകൂടി ദൈവത്തിൽ സമർപ്പിക്കാൻ പറഞ്ഞു. വൺസ് നമ്മൾ ദൈവത്തിന്റെ കാൽപ്പുഴത്ത് പാദപീഠത്തിൽ നമ്മുടെ പ്രശ്നം കൊണ്ടുവെക്കുമ്പോൾ ദൈവം അത് ഹാൻഡിൽ ചെയ്യണം. ദൈവം അത് ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാം. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. അവരെന്ത് ചെയ്യും? ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവർക്ക് വിശ്രമം കൊടുത്തു എന്നാണ് പറഞ്ഞത് അല്ലെ? അവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്ക് ചുറ്റും വിശ്രമം കൊടുക്കുകയും ചെയ്തു. അന്നേരം ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രോബ്ലം നമുക്ക് ദൈവത്തിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അത് കൺട്രോൾ ചെയ്യാൻ വിട്ടിട്ട് നമുക്ക് ബാക്ക് സീറ്റിലേക്ക് മാറാം, നമുക്ക് പൂർണ്ണമായിട്ടും വിശ്രമിക്കാം. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? നമുക്ക് സ്വയമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ പിടിക്കാം. അങ്ങനെ ചെയ്താലും കാര്യം നടന്നിരിക്കും അല്ലെ? അങ്ങനെ ചെയ്താലും കാര്യം സക്സസ് ആയിരിക്കും. അപ്പോൾ ദൈവം പറയുന്ന മറുപടിയാണ്, അങ്ങനെയുള്ള ഒരു പറയുന്ന മറുപടിയാണ് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, 9-ാമത്തെ വാക്യം. യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലോടും ഊടാടിക്കൊണ്ടേയിരിക്കുന്നു. ദൈവം പറയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് ഇങ്ങനെയാണിരിക്കുന്നത്, ഫോർ ദ ഐസ് ഓഫ് ദ ലോർഡ് മൂവ് ത്രൂ ടു ആൻഡ് ത്രൂ ഔട്ട് ദ ഹോൾ എർത്ത് ദാറ്റ് മേ ഹി മേ സ്ട്രോങ്ലി സപ്പോർട്ട് ദോസ് ഹൂസ് ഹാർട്ട് ഈസ് പെർഫെക്ട്ലി ടേൺ ടുവേർഡ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരു മനുഷ്യനെ സഹായിക്കാനായിട്ട് ദൈവം റെഡിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാടുത്ത് ദൈവം പറയാണ്, ആസ നീ ആ പ്രോബ്ലം എന്റെ കാൽക്കലോട്ട് വെക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാന്നാണ് പറഞ്ഞത് എന്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയുടെ കണ്ണ് എന്താണ്? തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നത്. സർവനോട് എന്താ പറഞ്ഞത്? ഏകാഗ്രഹൃദയത്തോടുകൂടി ദൈവത്തെ സേവിക്കണമെന്നാണ് പറഞ്ഞത്. ഏകാഗ്രഹൃദയത്തോട് ദൈവത്തെ സേവിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞിരിക്കുന്നത്? ദൈവം നിന്നെ വിട്ടുമാറുമെന്ന് പറഞ്ഞത്. ആസാടത്തുള്ള വാണിംഗ് എന്തായിരുന്നു? നീ ദൈവത്തെ ഏകാഗ്രഹൃദയത്തോട് സേവിക്കുന്ന എപ്പോൾ നീ വിട്ടുമാറുമോ ദൈവവും നിന്നെ വിട്ടുമാറുമെന്നായിരുന്നു. ഇവിടെ ആസാടുത്ത് ഇവിടെ വന്നിട്ട് ഹനാനി വന്നിട്ട് പറയുകയാണ്, ആസാ നീ ഈ പ്രോബ്ലത്തിന് മുമ്പിൽ ദൈവം വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. നീ എന്താണ് ആക്ട് ചെയ്തെന്നുള്ളത് ദൈവം നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ നമ്മൾ പറയത്തില്ലേ, ആ കാര്യം ഒന്ന് എന്റെ കയ്യിലോട്ടോ, ചില ഫുട്ബോൾ കളിക്കുന്ന പറയത്തില്ല, ആ ബോൾ എന്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ അടിച്ച് ഗോളാക്കിയിരുന്നു പറയത്തില്ലേ. അതുപോലെ ദൈവം പറയായിരുന്നു, ഈ പ്രോബ്ലം നീ എന്റെ കയ്യിലോട്ടൊന്ന് ഏൽപ്പിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ ഇസ്രായേൽ രാജാവിനെയും ആരാൻ രാജാവിന്റെ കാര്യം ഞാൻ ശരിയാക്കിയേനെ. പക്ഷെ നീ എന്ത് ചെയ്തു? നീ ഈ കാര്യം എന്നിൽ ആശ്രയിക്കാതെ നീ മനുഷ്യന്റെ കയ്യിലേക്ക് ഈ കാര്യം കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ദൈവം പറയാണ് ദെൻ നൗ യു ഹാൻഡിൽ ദ പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നു. നീ നിന്റെ കാര്യം ഹാൻഡിൽ ചെയ്തില്ല. അടുത്ത വാക്യം മറിച്ചു ഇവിടെ പറയാണ് യു ആർ എ ഫൂൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യു ആക്ടഡ് ഫൂളിഷ്ലി. എന്നിട്ട് പറയാണ് ഇൻഡീഡ് ഫ്രം നൗ ഓൺവേർഡ്സ് യു വിൽ ഹാവ് വാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗ ഓൺവേർഡ്സ് നിനക്ക് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാമെങ്കിൽ യു ഹാൻഡിൽ യുവർ പ്രോബ്ലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് പറയാണ്? ഞാൻ ബാക്ക് സീറ്റിലേക്ക് മാറുകയാണ്, നീ ഡ്രൈവ് ചെയ്തോളാണ് പറയുന്നത്. മറ്റേ എന്താണ്? ദൈവം പറയാണ് ദൈവത്തിന്റെ കാര്യത്തിൽ കരത്തിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം പറയാണ് നീ പുറകോട്ട് മാറിക്കോ, ഞാൻ ഈ കാര്യത്തെ ഹാൻഡിൽ ചെയ്യാം. ദൈവത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടോ? ദൈവത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല അല്ലെ, ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം. പക്ഷേ നിങ്ങൾ സ്വയമായിട്ട് കാര്യങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് മനുഷ്യരിൽ ആശ്രയിച്ചിട്ടും മനുഷ്യരെ കൊണ്ടും പൊളിറ്റിക്കൽ കാര്യങ്ങൾ കൊണ്ടും പൈസ കൊണ്ടും കൈക്കൂലി കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ദൈവം പറയാണ് നൗ ഓൺവേർഡ്സ് യു ഗോ അഹെഡ് വിത്ത് യുവർ പ്രോബ്ലം, ഇന്നു മുതൽ നിനക്ക് യുദ്ധമുണ്ടാകുമെന്ന് പറയാം. പക്ഷെ ഈ കാര്യം കേട്ടപ്പോൾ ആസ എന്ത് ചെയ്തു? ആസ മാനസാന്തരപ്പെട്ടോ? ഇല്ല. അങ്ങനെ ആൾക്കാർ പെട്ടെന്ന് മാനസാന്തരപ്പെടത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് ഈ കാര്യം അങ്ങ് ചെയ്ത് ദൈവം പറയാണ് എന്റെ കണ്ണ് ഭൂമിയിലെല്ലോടും ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്, ഐ ആം സ്ട്രോങ് എന്ന് കാണിക്കേണ്ടതിന് ഞാൻ ഭൂമിയിലെല്ലോടും ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തന്നെത്താൻ ബലവാനായിട്ടുള്ള ദൈവത്തിന് ഈ ആസയുടെ ഹൃദയം കൂടെ അങ്ങ് തിരിച്ചാൽ പോരായിരുന്നു അല്ലേ? അങ്ങനെ പറ്റത്തില്ലേ? എന്താ ദൈവം ചെയ്യാഞ്ഞേ? ദൈവം അത് ചെയ്യത്തില്ല, ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതൊരു തെറ്റായിട്ടുള്ള ചിന്തയാണ്. ദൈവം എല്ലാ കാര്യവും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ദൈവം പറയാണ് ദൈവത്തെ നിങ്ങൾ ആശ്രയിക്കുന്നില്ല എങ്കിൽ ദൈവം ഈ കാര്യം ചെയ്യത്തില്ല. ദൈവം ഒരു കണ്ടീഷൻ അവിടെ വയ്ക്കുകയാണ്, ദൈവത്തിന്റെ ദൃഷ്ടി തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി, തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്, തന്നെത്താൻ സ്ട്രോങ് ആണെന്ന് കാണിക്കേണ്ടതിന് ദൈവം വെയിറ്റ് ചെയ്യണം. പക്ഷേ നീ ഈ കാര്യം ഫൂളിഷ് ആയിട്ട് പ്രവർത്തിച്ചു, അതുകൊണ്ട് ഇനി മുതൽ നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാവുമെന്ന് പറയണം. അടുത്ത് അപ്പോൾ ആസ പത്താമത്തെ വാക്യം, ആസ ദർശകനോട് ക്രുദ്ധിച്ചു, അവനെ കാരാഗ്രഹത്തിലാക്കി. ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഇവന് മാനസാന്തരപ്പെടുന്നവരെ എന്ത് ചെയ്തു? ഇവൻ അവൻ പറഞ്ഞവന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. ചില പലരും വിചാരിക്കുന്നത് ദൈവത്തെ പറയുന്ന ആളെ സൈലന്റ് ആക്കിയ ദൈവത്തെ സൈലന്റ് ആക്കുന്നു, അങ്ങനെ നടക്കത്തില്ല. ദൈവത്തിന്റെ ശബ്ദം അടുത്ത ആൾ കൂടി സംസാരിക്കും. അവിടെ പറഞ്ഞിരിക്കുകയാണ് ആസ ഇവനെ പിടിച്ചിട്ട് ജയിലിലാക്കി, എന്നിട്ട് ആസ ജനത്തിൽ ചെല്ലെ പീഡിപ്പിച്ചു. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ ആസയുടെ അവസാനം എഴുതിയിരിക്കുകയാണ് അതിന്റെ ആസയുടെ വൃത്താന്തങ്ങൾ. അടുത്ത 12-ാമത്തെ വാക്യം, ഇവിടെ പറയുകയാണ് അവൻ തന്റെ ദീനത്തിൽ ആരെ അന്വേഷിച്ചില്ല? യഹോവയെ അന്വേഷിച്ചില്ല, വൈദ്യന്മാര് പോയതല്ല പ്രശ്നം, ഇവിടെ യഹോവയെ അന്വേഷിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. എന്താണ് ആസയെടുത്ത് പറഞ്ഞത്? അതിന്റെ 14-ാമത്തെ വാക്യത്തിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, നിങ്ങൾ യഹോവയോട് കൂടിയിരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടിയിരിക്കും, അവനെ അന്വേഷിക്കുന്നുവെങ്കിലോ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ പറയാണ് അവൻ യഹോവയെ അന്വേഷിച്ചു. എന്തുകൊണ്ട് യഹോവയെ അന്വേഷിച്ചില്ല? കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ആസയുടെ ആദ്യത്തെ ആ മൂവ്മെന്റിൽ ആസ സക്സസ് ആയി തുടങ്ങി അല്ലെ. ദൈവത്തിൽ ആശ്രയിക്കാതെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തപ്പോൾ ആസ വിജയിച്ചു, അതോടുകൂടി ആസയുടെ ഡിസാസ്റ്റർ തുടങ്ങി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം നമ്മളെ ചില കാര്യങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാതെ ചില ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് സക്സസ് ആവുന്നതാണ് ഏറ്റവും വലിയ ദോഷം. അതേസമയം അവിടെ ആസ ഫെയിൽ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഹനാനി പറഞ്ഞു കേട്ട് ആസ മാനസാന്തരപ്പെട്ടേനെ. പക്ഷെ ആസ ഹനാനിയെടുത്ത് മാനസാന്തരപ്പെടാതെ ഹനാനിയുടെ ദേഷ്യപ്പെട്ടതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആസ അവിടെ സക്സസ് ആയി. അനേക ആൾക്കാർ ആസയെ പ്രശംസിച്ചാണ്, കാരണം നീ നടത്തിയ ഒരു മൂവ്മെന്റ്, കാരണം നീ വിജയിച്ചു അല്ലെ, നിനക്ക് ഈ കാര്യങ്ങൾ നടന്നു കിട്ടി. പക്ഷെ അതോടുകൂടി ആസയുടെ ബാക്ക്വേർഡിലോട് തുടങ്ങി. ആസ അവസാനം ഇവിടെ എഴുതിയിരിക്കുകയാണ് 13-ാമത്തെയും 14-ാമത്തെയും. ഇവിടെ പറയാണ് ദേ ബറീഡ് ഹിം ഇൻ ഹിസ് ടൂംബ് വിച്ച് ഹി ഹാഡ് കട്ട് ഫോർ ഹിംസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ രീതിയിൽ പറഞ്ഞാൽ ആസ തന്റെ കുഴി വെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ വെട്ടിയ കുഴിയിൽ ആസ അടക്കം ചെയ്തു. ആസയുടെ അവസാനം വളരെ നന്നായിട്ട് തുടങ്ങി, ആസയുടെ അവസാനം വളരെ മോശമായിട്ട് എന്ത് ചെയ്യും? എന്തുകൊണ്ടാണ് കാര്യം? ഇവിടെ പറയാണ് ദൈവം പറയാണ്, ദൈവത്തിന്റെ കാര്യം പറയാണ്, ഈ പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെ അന്വേഷിക്കുന്നതിന്റെ ഓപ്പോസിറ്റ്, പെർഫെക്റ്റ് ഹാർട്ടിന്റെ ഓപ്പോസിറ്റ് ഹാർട്ടുണ്ട്. എന്താണെന്നറിയോ, വേറൊരു ഹൃദയത്തെ പറ്റി പറയുന്നുണ്ട്. ഈ പെർഫെക്റ്റ് ഹാർട്ട് ഉണ്ടായിരുന്ന വേറൊരു വ്യക്തിയെ പറ്റിയും പറയുന്നുണ്ട് പഴയ നിയമത്തിൽ. പഴയ നിയമത്തിൽ പറയാണ് നൂന്റെ മകനായിട്ടുള്ള യോശുവയെ പറ്റി പറയുന്നത്, അവൻ എന്നിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടി എന്നെ പറ്റി നിന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. വാക്യം പലയിടത്തും പറയുന്നുണ്ട്, വാക്യം എടുക്കണമെന്നില്ല. അതിന്റെ യോശുവയുടെ പുസ്തകം ഓക്കെ, പല ഭാഗങ്ങളും എനിക്ക് വാക്യം കറക്റ്റ് ഓർമ്മയില്ല. നിങ്ങൾക്ക് പിന്നെ നോക്കി പറഞ്ഞു, ഈ നൂന്റെ മകനായിട്ടുള്ള യോശുവയുടെയും കാലേബിന്റെയും കാര്യം പറയുമ്പോൾ അവരെ പറ്റി പറയാണ്, അവർ പൂർണ്ണ ഹൃദയത്തോടുകൂടി യഹോവയെ പറ്റിയിരുന്നാണ് പറഞ്ഞത്. ആ പൂർണ്ണ ഹൃദയത്തിന്റെ പെർഫെക്റ്റ് ഹാർട്ടിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ആ രണ്ട് പേരൊഴിച്ച് ബാക്കിയുള്ളവരുടെ ഹൃദയം എങ്ങനെ ആയിരുന്നുള്ള ചിന്തിച്ചാൽ മതി. അങ്ങനെയാണ് അവരെ പറ്റി എന്താ പറയുന്നത് ബൈബിളിൽ, അവരെ പറ്റി പറയുന്നുണ്ട്. അവരുടെ ഹൃദയത്തെ പറ്റി പറയുന്നത് എബ്രായ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ അവരുടെ ഹൃദയത്തെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഹൃദയം നിങ്ങൾ കൊണ്ടാവരുത് എന്നാണ് പറഞ്ഞത്. എന്താണ് അവിടെ പറയാണ്? അതിന്റെ മൂന്നാമത്തെ അധ്യായം, മൂന്നാമത്തെ അധ്യായത്തിന്റെ 12-ഉം 10-ഉം ഇവിടെ പറയാണ്, ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, ഈവിൽ ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നേരം പൂർണ്ണ ഹൃദയം അല്ലെങ്കിൽ പെർഫെക്ട് ഹാർട്ടിന്റെ ഓപ്പോസിറ്റ് ബൈബിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈവിൾ ഹാർട്ടാണ്. ആ ഈവിൾ ഹാർട്ട് എന്താണ്? ദൈവത്തെ ആശ്രയിക്കാത്ത, ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ അവരുടെ എന്റെ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ 17-ാമത്തെ വാക്യം, 40 കണ്ട് ആരോട് ക്രൂദിച്ചു, പാപം ചെയ്തവരല്ലോ, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ ആരോടാകുന്നു. യെശയ്യാപ്രവചനത്തിൽ ദൈവം പറയുകയാണ്, സ്ഥിരമാനസൻ എന്നിൽ നിന്നിൽ ആശ്രയിച്ചിരിക്കാൻ. യെശയ്യാപ്രവചനം അതിന്റെ 26-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെയും 4-ാമത്തെയും വാക്യം, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുകൊണ്ട് നീ അവനെ പൂർണ്ണ ഹൃദയ, ദ സ്റ്റെഡ്ഫാസ്റ്റ് മൈൻഡ് യു വിൽ കീപ് ഇൻ പെർഫെക്റ്റ് പീസ്. അന്നേരം എന്താണ് യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ റിസൾട്ട്? റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിൽ ഹാവ് എ പെർഫെക്റ്റ് പീസ് ഇൻ ദ മിഡ്സ് ഓഫ് ഓൾ അവർ പ്രോബ്ലം. ഞാനെന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ പ്രോബ്ലത്തിന്റെ മുടി നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആദ്യം തരുന്നത് എന്താണ്? ദൈവത്തിന്റെ സമാധാനമാണ്. അതിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ഫിലിപ്പിയിൽ പ്രാർത്ഥനയെ പറ്റി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നതല്ലേ, ദൈവിക സമാധാനമാണ് ദൈവം പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത് രണ്ടാമതാണ് അല്ലെ. ആദ്യമേ ദൈവം ചെയ്യുന്നത് പെർഫെക്റ്റ് പീസിൽ നമ്മുടെ ഹൃദയത്തെയും നിലവിളെയും കാക്കും. അത് കഴിഞ്ഞിട്ട് ദൈവം ആ പ്രശ്നത്തെയും സോൾവ് ചെയ്യും. പക്ഷേ നമ്മൾ അത് ദൈവത്തിൽ ആശ്രയിക്കാത്ത ഒരു ദുഷ്ട ഹൃദയമാണുള്ളതെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം ചിലപ്പോൾ സാധിച്ചെന്ന് തന്നേക്കാം. ഞാൻ മുമ്പോട്ട് ആ കാര്യങ്ങളിലേക്ക് ഡീറ്റെയിലേക്ക് പോകാനിട്ടുന്ന സമയത്ത് അടുത്ത അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആസയുടെ കൊച്ചുമകനായിട്ട് വരുന്ന യഹോശഫാത്ത് ചെയ്യുന്ന ചില കാര്യങ്ങൾ, യഹോശഫാത്ത് എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിച്ചെന്നുള്ളതും ദൈവം എങ്ങനെയാണ് വിടുവിച്ചതെന്നുള്ളതും അതിന്റെ 20-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ദൈവം അവന്റെ കാര്യത്തിൽ ഇടപെട്ടതെന്നുള്ളത്. അത് വായിക്കണമെന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു കഴിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കർത്താവിൽ പരിപൂർണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മുടെ ഹൃദയത്തെ നേരെ വന്നിട്ട് തിരിച്ചു കളയത്തുന്നില്ല, ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്. കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ ദൈവം സഹായിക്കാനായിട്ട് ദൈവം പറയാണ്, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൂടെ ഓടാടിക്കൊണ്ടിരിക്കും.